ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 151-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. 19 എന്നുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമുള്ള പാത്രം, ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിനെ അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതായി, താളന്തോളം കനമുള്ള കല്ലായി. വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. 7-ാം ക്രോധകലശത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ഭീകരത അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകത്തക്കണമുള്ള ഭൂകമ്പങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതുവരെ മനുഷ്യലോകം ദർശിക്കാത്ത ഭൂകമ്പത്തിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയൂ. അതെ, ഇന്നത്തെ ലോകം അത്തരത്തിലുള്ള ദാരുണാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ നൽകുന്ന സൂചനകൾ നമ്മൾ ഈ 16-ാം അധ്യായം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചപ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ആയുധപ്പുരയിലെ ഒരായുധമാണ് ഭൂകമ്പം. ദൈവ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ മുന്നോടിയായും ഭൂകമ്പത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് നമുക്ക് അടുക്കനുസരിച്ച് ഒന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, നഗരത്തിൽ 10-ൽ 1 ഇടിഞ്ഞു വീണു, ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലൊരു അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപുകളും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതായി, താളന്തോളം കനമുള്ള കല്ലായി. വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. മറ്റ് ചില തെളിവുകൾ കൂടെ നമുക്ക് തിരുവഞ്ചത്ത് കാണുവാൻ തക്കൊണ്ണം കഴിയും. 18-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. 114-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. 18-ാം സങ്കീർത്തനം 7-ാം വാക്യം ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. 97-ാം സങ്കീർത്തനം 5-ാം വാക്യം യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. 104-ാം സങ്കീർത്തനം 32-ാം വാക്യം അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. 114-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. യെശയ്യാപ്രവചനം 29:6 ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. നഹൂം പ്രവചനം 1:5-6 വായിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു, അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിവിറയ്ക്കുന്നു. മഹീതലവും അതിലെ നിവാസികൾ തന്നെ. അവൻ്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിലനിൽക്കും? അവൻ്റെ ഉഗ്രകോപത്തിങ്കൾ ആർ നിവർന്നിൽക്കും? അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. ഈ വാക്യങ്ങളൊക്കെ ഭൂകമ്പത്തോടുള്ള ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. ഏതൊരു ഭൂകമ്പത്തിനും ചില നിമിഷങ്ങൾക്ക് മുൻപേ ഭീകരവും മരണഭീതി ഉളവാക്കുന്നതുമായ ഒരു ഗ്രൂപ്പ് ശബ്ദ സമുച്ചയം തന്നെ ഉണ്ടാകുന്നതായി അനുഭവപ്പെടാറുണ്ട്. അത് ബൈബിൾ നൽകുന്ന വിശദീകരണത്തിനപ്പുറമായ കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നത് മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും എന്നിങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ലാതെ സംഭവിച്ചിട്ടുമില്ല. ഈ വിഷയത്തിൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ജനം ഏക അഭിപ്രായക്കാരാണ്. അവരെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യവുമുണ്ട്, അതായത് ഭൂകമ്പങ്ങൾക്ക് മുൻപേ കാതടിപ്പിക്കുന്ന വിധത്തിൽ പാറകൾ കൂട്ടിയിടിക്കുന്ന ഇടിമുഴക്കവും വല്ലാത്ത ഇരമ്പൽ ശബ്ദവും അതേ തുടർന്ന് ഭൂമിയുടെ വിറയിലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മേഖലയിലെല്ലാം അതിശക്തമായ ശബ്ദചലനങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അകലെയായാലും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിഭ്രമവും വീടുകൾക്ക് വിള്ളലും ഉണ്ടാകാതിരിക്കുകയില്ല. ദൈവാലയങ്ങളായാലും ഇതര സ്ഥാപനങ്ങളായാലും ഒന്നിനോടും ഭൂകമ്പത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. ദൈവത്തിൻ്റെ ഉള്ളംകൈയിൽ ഇരിക്കുന്ന ഭൂമി അവിടുത്തെ ഒരു വിരൽ ഒന്ന് അനക്കിയാൽ മതി കാവൽ മാടം പോലെ ആടുവാൻ. ഭൂകമ്പവും ചുഴലിക്കാറ്റും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് എന്ന് ലൗകികർ പറഞ്ഞേക്കാം. കാരണം ദൈവദർശനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. പുറപ്പാട് പുസ്തകം 19:16-18 ഭാഗം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം നിയമപ്രകാരം 3 ദിവസത്തെ ശുദ്ധീകരണത്തോടെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിന്നപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാകളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. യഹോവ പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുള്ളിലെ പുക പോലെ പൊങ്ങി. പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. യോനാദാനും ബാല്യക്കാരനും ചെയ്ത യുദ്ധത്തിൽ പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി. വലിയൊരു നടുക്കവും ഉണ്ടായി. 1 ശൗമ്യയിൽ 14:15 ഏലിയാവിനോടുള്ള ബന്ധത്തിലെ ദൈവപ്രത്യക്ഷ ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാരുടെ 19:11 നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ വേളയിൽ തൻ്റെ ആത്മാവിനെ പിതൃകരങ്ങളിൽ വരമേൽപ്പിച്ചപ്പോൾ 27:32 ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ 22:2 ഉയർപ്പിൻ ദിനത്തിലെ അത് ആ ഭൂകമ്പത്തെക്കുറിച്ച് ചിന്തിക്കുക. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 4:29-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭീഷണികളുടെ നടുവിൽ പത്രോസും യോഹന്നാനും വിശ്വാസികളോടൊപ്പം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:25-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ശീലാസും തടവിലായ സന്ദർഭത്തിങ്കൽ അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുരുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. വെളിപ്പാട് പുസ്തകം 11:3 വാക്യം വായിക്കുമ്പോൾ മഹാപീഡന കാലത്തെ 2 സാക്ഷികൾ അവരുടെ സാക്ഷ്യം തികച്ച ശേഷം രക്തസാക്ഷികളാകുകയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 11 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയവരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവജനത്തിന് വേണ്ടിയുള്ള ദൈവപ്രത്യക്ഷതയെ കാണിക്കുന്ന ഭൂകമ്പങ്ങളിലൊന്നും നാശനഷ്ടങ്ങളും ആളപായങ്ങളും വരുത്തിയിട്ടില്ല എന്നുള്ളത് വിശേഷാൽ ഓർക്കണം. 7 വർഷത്തെ മഹാപീഡനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അനേക ദുരിതങ്ങളിൽ ഒന്നു മാത്രമാണ് ഭൂകമ്പങ്ങൾ. മോശയുടെ കാലത്ത് യഹോവയാം ദൈവം അനുസരണം കെട്ടവർക്ക് വരുമെന്ന് വെളിപ്പെടുത്തിയ പകർച്ചവ്യാധികളെല്ലാം ഒരുമിച്ച് അന്നത്തെ ജനത അനുഭവിക്കേണ്ടി വരും. ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും അത്. മഹോപദ്രകാലമാകുന്ന തീച്ചുളയിൽ മൂന്നിൽ രണ്ട് മനുഷ്യർ എരിഞ്ഞടങ്ങും. പിന്നെ ഒരിക്കലും ആ വിധ വ്യാധികളൊന്നും തന്നെ ഭൂതലത്തിലുണ്ടായിരിക്കുകയുമില്ല. ദൈവശിക്ഷയുടെ ഭീകരതയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെ നിസ്സാരമായി കരുതുന്ന ഏവനെയും കുറിച്ച് സെഫന്യാവ് പറയുന്ന ഭാഗം വായിക്കാം. ഒന്നാമത് സെഫന്യാവ് 1:14, ഏത് വീരനും ആ കാലത്ത് കഠിനമായി നിലവിളിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. യരമ്യ 50:31, ദൈവനിഷേധം പുലർത്തുന്നവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു. എല്ലാ തലങ്ങളിലും ആധുനിക മനുഷ്യർ പരാജയത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും വാക്കുകൾ ഉരുവിടുന്നത് കേൾക്കാം. രോഗമായാലും പട്ടിണിയായാലും സഹിച്ച് കഴിഞ്ഞുകൂടാമായിരുന്നു. അപ്പോഴാണ് ഭൂമികുലക്കത്തിൻ്റെ ശ്രുതി. പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പ സാധ്യത, ഇവയെല്ലാം ഭൂമിയിൽ എവിടെയും ഉള്ളതുകൊണ്ട് സുരക്ഷിത മേഖലയായി ഒരിടവും കണ്ടെത്താനാകത്തില്ല. ഭൂകമ്പം പേടിച്ച് മനുഷ്യർ ഭൂമി വിട്ട് എവിടെ പോകാനാണ്? ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത നിലയിൽ മനുഷ്യർ അന്യോന്യം നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. ലോകത്തിൻ്റെ നിസ്സഹായതയുടെ നെടുവീർപ്പുകൾ വർദ്ധിക്കാതെ തരമില്ല. പാപമെന്ന അടിസ്ഥാന പ്രശ്നം മൂടിവെച്ചാണ് ചികിത്സ. ദൈവത്തെ മറക്കുന്ന ഭൂഗർഭശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും മതഭ്രാന്തന്മാരും ഉൾപ്പെടെ വലിയൊരു സമൂഹം തന്നെ നിസ്സഹായതയുടെ നിരയിൽപ്പെടുന്നു. വെളിപ്പാട് ദിവസം 6:15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതവണ്ണം ഞങ്ങളെ മറയ്ക്കുവീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? യെശയ്യാപ്രവചനം 34:3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും, അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിലെ സൈന്യമൊക്കെ മുന്തിരിവള്ളിയുടെ ഇലവാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, അത് ഏതോമിന്മേലും എൻ്റെ ശബദാർപ്പിത ജാതികളുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. സർവവും നിയന്ത്രിക്കുന്ന ദൈവം തൻ്റെ കൃപാകരങ്ങളാൽ സ്വാന്തനപ്പെടുത്തി സംരക്ഷിക്കുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ സർവപ്രയത്നവും വ്യർത്ഥമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവനോ സർവവും ജയമുണ്ട്. അല്ലാതെ ആർക്ക് നിൽക്കുവാൻ കഴിയും? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. 91:14 അതാണ് ദൈവത്തിൻ്റെ വാക്തത്വം. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവിക ചിന്തയും ധാർമ്മിക ബോധവും ഇല്ലാത്ത പാപത്തിൽ മയങ്ങുന്ന മനുഷ്യനെ ഉണർത്തുവാൻ അവൻ വസിക്കുന്ന ഭൂമിയെ ദൈവം തമ്പുരാൻ കുലുക്കുകയാണ്. ഉണരുന്നതിന് പകരം അനേകർ മരിച്ചു വീഴുന്നു, മരണനിദ്ര പ്രാപിക്കുന്നു, ശേഷിക്കുന്നവർ ഉറക്കം കെടുന്നു, എന്നിട്ടും ഉണരുവാൻ കഴിയുന്നില്ല. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നുവെന്നും അതുകൊണ്ട് ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നുവെന്നും യെശയ്യാപ്രവചനം 24:5-6 വാക്യങ്ങളിൽ വായിക്കുന്നു. മനുഷ്യൻ്റെ പാപം മൂലം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും പൊട്ടിപ്പിളരുകയും ഇളകി അടുക്കുകയും ചെയ്യുന്നു. യെശയ്യാ 24:18-20 വാക്യങ്ങൾ ഭൂമി പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതയിൽ മനുഷ്യന് സ്വസ്ഥനായിരിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് സത്യമാണ്. ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ചില ഭൂപ്രദേശങ്ങളുടെ മാത്രം പ്രത്യേകതയായിരുന്നെങ്കിൽ ഇപ്പോഴിതാ അത് ഭൂമുഖത്തെങ്ങും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂചലനം തുടങ്ങിയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലം മരിക്കുന്ന അനേക ആളുകളുടെ കൂട്ടത്തിൽ ദൈവമക്കളും ഉൾപ്പെടാറില്ലേ? ഇവിടെ ന്യായമായി ഉദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ദൈവത്തിന് കൈപ്പിട പറ്റുകയില്ല. ഒരു കുറ്റാന്വേഷണത്തിൽ നിരപരാധികൾക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ചിലർക്ക് അടി കൊണ്ടുവന്ന് വരും. അവർ ശിക്ഷിക്കപ്പെടുകയല്ല, യഥാർത്ഥ ശിക്ഷ അതല്ല. കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കുറ്റാന്വേഷണത്തിൽ ഏൽക്കുന്ന അടികൾ താൽക്കാലികമാണ്, നിസ്സാരമാണ്. നിത്യശിക്ഷാവധിയിൽ എത്തുന്നവർക്ക് ഐഹിക ദുരന്തങ്ങൾ താൽക്കാലികം മാത്രമാണ്. ദൈവമക്കൾക്കാകട്ടെ വിശ്വസ്തനായ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം ലഭിക്കുന്നു. ദുരന്ത ഭൂമിയിൽ നിന്ന് അവർ അനന്ത സൗഭാഗ്യത്തിലേക്ക് കുതിക്കുന്നു. ദൈവം തങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്കും തക്കവണ്ണം അവരെ സന്തോഷിപ്പിക്കുവാനുള്ള കഴിവും കൈ മുതലും ദൈവത്തിനുണ്ട്. 90-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതായ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 7-ാം ക്രോധകലശത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകുന്നു. ലോകം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഭീകരത അതിനുണ്ടായിരിക്കും. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകത്തക്കവണ്ണമുള്ള ഭൂകമ്പങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതുവരെ മനുഷ്യലോകം ദർശിക്കാത്ത ഭൂകമ്പത്തിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ ലോകം അത്തരത്തിലൊരു ധാരണാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 6-ാം ക്രോധകലശത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മഹാപീഡനകാലത്തിൻ്റെ അന്ത്യത്തിൽ സമാപിച്ചു തീരുന്ന ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നാം ഒന്ന് തൊട്ട് മനസ്സിലാക്കി. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഭൂകമ്പം ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാന പരിസമാപ്തിയിൽ സംഭവിക്കുന്നതാണ്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അന്ത്യം എപ്രകാരമാണെന്ന് എസക്കേൽ പ്രവചനം 38-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂതത്തെയൊക്കെയും ബാധിക്കുന്ന ഭൂകമ്പത്തെക്കുറിച്ച് അവിടെയും പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരമൊരു ഭൂകമ്പം ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കുന്നവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ വായിക്കുമ്പോൾ അത്ര വലുത് എന്ന പ്രയോഗം സംഭവത്തിൻ്റെ കാഠിന്യം എടുത്തു കാട്ടുന്നതാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യവും 2 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യവും എബ്രായലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യവും ഇവിടങ്ങളിലെല്ലാം ഈ പ്രയോഗം കാണുന്നു. ഭൂമി ഒരിക്കലും ഇതുപോലെ ഇളകിയിട്ടില്ല. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം എബ്രായലേഖനം 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുക. ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും വിളക്കും. അതെ, ഉപദ്രവകാല സമാപ്തിയിൽ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യെരുശലേമിന് വേണ്ടി യുദ്ധം ചെയ്ത് തൻ്റെ വിശ്വസ്തന്മാരെ വിടുവിക്കും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരവുളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. സക്രിയ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അതാണ്. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹാനഗരത്തെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലുണ്ട്. റോമാ നഗരമാണെന്നും ബാബിലോൺ പട്ടണമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10-ഉം 16-ഉം ഈ ഭാഗങ്ങളിൽ ബാബിലോൺ നഗരത്തെ മഹാനഗരമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലാകട്ടെ യെരുശലേമിനെയും മഹാനഗരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. വെളിപ്പാട് 11:8 വായിക്കുക. യെരുശലേമിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി എന്ന പ്രസ്താവന കൂടി ശ്രദ്ധിക്കുമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹാനഗരം യെരുശലേം തന്നെ എന്ന് വ്യക്തം. ദൈവത്തെ ഭയപ്പെടാത്തവരും അംഗീകരിക്കാത്തവരും ആണല്ലോ ജാതികൾ. റോമാ നഗരവും മറ്റും ജാതികളുടെ പട്ടണങ്ങൾ എന്ന വിശേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യെരുശലേം നഗരം തന്നെ. 7-ാം ക്രോധകലശബാധയിൽ യെരുശലേം നഗരം മാത്രമല്ല കഷ്ടത്തിലായത്, വിജാതിയരുടെ എല്ലാ നഗരങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ലോകത്തിലാകമാനമായി എല്ലാ രാഷ്ട്രങ്ങളിലും അനേക പട്ടണങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും നക്ഷത്ര ഹോട്ടലുകളും എന്ന് മാത്രമല്ല ആഡംബരത്തിനും സുഖലോലുപതയ്ക്കും ഉതകുന്ന എന്തെല്ലാം സൗകര്യങ്ങളാണ് മനുഷ്യർ പണിതുണ്ടാക്കിയിരിക്കുന്നത്. ജീവിത സുഖങ്ങളെല്ലാം ആവോളം ആസ്വദിച്ച് ഈ പട്ടണങ്ങളിൽ പാർക്കുവാൻ ആധുനിക മനുഷ്യർ വളരെ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പട്ടണങ്ങളെല്ലാം തന്നെ അധർമ്മികതയുടെയും ദുർനടപ്പിൻ്റെയും കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം നിലംപരിചാകാൻ പോവുകയാണ്. മഹോപദ്രകാലത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ തങ്ങളുടെ അകൃത്യം ഹേതുവായി ന്യായം വിധിക്കപ്പെടുന്ന രണ്ട് മഹാനഗരങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. അവ മഹതിയാം ബാബിലോണും ഇസ്രായേലിൽ ഇപ്പോഴുള്ള ദൈവത്തിൻ്റെ നഗരമായ യെരുശലേമുമാണ്. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും നിരസിക്കൊണ്ട് അവ രണ്ടും ന്യായം വിധിക്കപ്പെടും. മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വാഴ്ച കാലത്ത് റോമ നഗരം അവരുടെ ആസ്ഥാനമാകൊണ്ട് മഹോപദ്ര കാല സമാപ്തിയിൽ അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ യെരുശലേം അതിൻ്റെ ആദിമകാല വിശുദ്ധിയിലേക്ക് പുനരുദ്ധരിക്കപ്പെടുകയും സഹസ്രാബ്ദകാലത്ത് ലോകത്തിൻ്റെ തലസ്ഥാനമായി പരിലസിക്കുകയും ചെയ്യും. ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രോധമധ്യം 14:10 ദൈവത്തിൻ്റെ ദൂതൻ മുൻകൂട്ടി അറിയിച്ചത് ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ഈ ന്യായവിധിയുടെ വിശദവിവരം 17-ാം അധ്യായത്തിൽ കാണാം. തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛം നിറഞ്ഞ പാനപാത്രം സകല ജാതികളെയും കുടിപ്പിച്ച മഹാബാബിലോണ് ഇപ്പോൾ ദൈവകോപത്തിൻ്റെ ക്രോധമദ്യം കുടിക്കുവാൻ സമയമായി. ഇത്രയും കാലം അവൾ വിചാരിച്ചത് തനിക്കൊന്നും ഭവിക്കയില്ലെന്നാണ്. പക്ഷേ ദൈവം ഒന്നും മറന്നിട്ടില്ല. ദൈവശിഷ്യയുടെ ചക്ക് സാവകാശമാണ് തിരിയുന്നത് എങ്കിലും നിശ്ചയമായി അത് പൂർണ്ണമായി ചതച്ച് അരയ്ക്കും. ഈ ചക്കിൻ്റെ പ്രവർത്തനം നിർത്തുവാൻ ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കൂ, മനുഷ്യൻ്റെ അനുതാപം. നീനവേ പട്ടണത്തിൽ ന്യായവിധിയുടെ ചക്ക് സാവകാശമായി പൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവ് മുതൽ ദരിദ്രൻ വരെയുള്ളവർ അനുദപിച്ചു. അങ്ങനെ ചക്കിൻ്റെ പ്രവർത്തനം നിലച്ചു. 17-ാം അധ്യായത്തിൽ മഹാബാബിലോണിനെ കുറിച്ച് കൂടുതലായി ഞാൻ അത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. വെളിപ്പാട് ദിവസം 16:20-21 സകല ദ്വീപുകളും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതായി, താളന്തോളം കനമുള്ള കല്ലായി, വലിയ കൽമഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ അല്പ പഠനങ്ങൾ നടത്തിയല്ലോ. ഭൂകമ്പത്തിൽ സംഭവിച്ച നാശങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 18-ാം വാക്യത്തിൽ നടന്ന സംഭവങ്ങളുടെ വിവരണം തുടരുകയാണ്. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി, മലകൾ കാൺമാനില്ലാതായി, അതോടൊപ്പം ആകാശത്ത് നിന്ന് വലിയ കന്മഴ മനുഷ്യരുടെ മേൽ പെയ്തു. അവസാന ന്യായവിധിയോടനുബന്ധിച്ച് നടക്കുന്ന സംഗതികളാണിത്. സകല ദ്വീപുകളും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതായി എന്ന് പറയുന്നുകൊണ്ട് അത്ഭുതപ്പെടേണ്ട, അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കാം. ഭൂമി ആകെ തകിടം മറിഞ്ഞ് സർവത്ര നശിക്കുകയാണ്. ദ്വീപുകളും പർവ്വതങ്ങളും എല്ലാം തകരുകയാണ്. സമുദ്രാന്തര ഭാഗത്തുണ്ടാകുന്ന ശക്തിയേറിയ ഭൂകമ്പങ്ങൾ മൂലം ദ്വീപുകൾ തുടച്ചു നീക്കപ്പെടുന്നതിനെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചത്. താളന്തോളം കനമുള്ള കല്ലായി, വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. മിസ്രയീമിലെ 7-ാമത്തെ ബാധയായിരുന്നു കൽമഴ. പുറപ്പാട് പുസ്തകം 9:18-29 വാക്യങ്ങൾ. അവിടെ കൽമഴയോടുകൂടി തീയും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ബേത്ത് ഹോരോണിലെ യുദ്ധത്തിൽ യഹോവ കൽമഴ പെയ്ച്ച ശത്രുക്കളെ നശിപ്പിച്ചു. യോശുവയുടെ പുസ്തകം 10:11 യെശയ്യാപ്രവചനം 22:2 ഹഗ്ഗായി പ്രവചനം 2:17 വെളിപ്പാട് 8:7-11:19 ഈ ഭാഗങ്ങളെല്ലാം ദൈവകോപത്തിൻ്റെ പ്രതീകമായി കൽമഴ കാണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമായി കൽമഴയെക്കുറിച്ച് 3 സ്ഥാനങ്ങളിലായി 4 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 8:7-ാം വാക്യം 11:19 16:21 ഒരു റാത്തൽ വെള്ളിക്ക് സുമാർ 96 റാത്തൽ തൂക്കം കാണും. അങ്ങനെയെങ്കിൽ 100 റാത്തലോളം തൂക്കമുള്ള കല്ലുകളാകും ആകാശത്തു നിന്ന് വീഴുക. ദൈവദൂഷണം പറയുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിരുന്നു മോശയുടെ ന്യായപ്രമാണം അനുശാസിച്ചിരുന്നത്. ലേവ്യ പുസ്തകം 24:10 23-ാം വാക്യം ഇവിടെ ഇതാ ദൈവത്തിനും ദൈവജനത്തിനും എതിരായി വൻപും ദൂഷണവും പറഞ്ഞ് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് ദൈവത്തെ തേച്ച് കളഞ്ഞ മനുഷ്യരുടെ മേൽ കൽമഴ പെയ്യുന്നു. അതായത് ഈ ദൈവദൂഷകന്മാർ ഇപ്രകാര സ്വർഗത്തു നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്ന് സാരം. ഇത് മനുഷ്യരുടെ മേലുള്ള സന്ദർശൻ തന്നെ. ദൈവമില്ലാത്തവരുടെ മേൽ സംസ്കാരത്തിനോ ശാസ്ത്രത്തിനോ ആ കൽമഴയെ തടഞ്ഞു വയ്ക്കുവാനോ മാറ്റി നിർത്തുവാനോ കഴിഞ്ഞില്ല. കൽമഴ മനുഷ്യരുടെ മേൽ പെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ അഗാധ കൂപത്തു നിന്ന് പുറപ്പെട്ടു വന്ന ഒരു പ്രത്യേക ഇനം വെട്ടിക്കിളിപ്പടയെ നാം കാണുന്നു. അവയുടെ ആക്രമണത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ തെരഞ്ഞു പിടിച്ചാണ് അവ ആക്രമിക്കുന്നത്. അതുപോലെ ഈ കൽമഴ ദുഷ്ടന്മാരായ മൃഗ ആരാധനക്കാരുടെ മേൽ വരുന്നു. 6-ാം ക്രോധകലശവും 7-ാം ക്രോധകലശവും തമ്മിൽ ചേർത്ത് പഠിച്ചാൽ ദൈവത്തിനെതിരെ ഭൂമിയിലെ സകല മനുഷ്യരെയും രാജാക്കന്മാരെയും സാത്താൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്നും, അതേ സമയം ദൈവത്തിൻ്റെ ക്രോധത്തിൽ നടക്കുന്ന ന്യായവിധികൾക്ക് ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അത്ഭുതകരമായവ തന്നെ എന്നും വ്യക്തമാക്കും. മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും ആയുധങ്ങളും ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുവാൻ അവർ ഒരുക്കിയിരിക്കുന്നു. ഈ പ്രകൃതിയിൽ കരുതിയിരിക്കുന്ന ആയുധങ്ങൾ തന്നെ തക്ക സമയത്ത് ദൈവം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുവാൻ ആർക്ക് കഴിയും? ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 22-ും 23-ും വാക്യങ്ങൾ വായിക്കും. ദുഷ്ടന്മാർ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ദുഷ്ടന്മാർ മാനസാന്തരപ്പെടുന്നില്ല. ഈ കൽമഴ നിമിത്തവും അവർ ദൈവത്തെ ദുഷിക്കുകയാണ്. ആകയാൽ കർത്താവ് സ്വർഗീയ പരദീസിൽ നിന്ന് ഇറങ്ങി വരികയും ഹർമഗദോൻ യുദ്ധം നിർത്തുകയും അന്തിമമായി മൃഗത്തെയും കള്ളപ്രവാചനെയും ഗന്ധക തീപ്പൊയ്യിൽ എന്നേക്കും ദണ്ഡനം അനുഭവിക്കാൻ ബന്ധിക്കുകയും ചെയ്യും. മാത്രമല്ല സമാധാനപൂർണവും ശാശ്വതവുമായി നിലനിൽക്കുന്ന രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. കുഞ്ഞാടതിൻ്റെ സാരഥിയായിരിക്കും. ജീവിതത്തിന് ഏറ്റവും ഭയാനകമായ അവസരം എന്ന് പറയുന്നത് മനുഷ്യഹൃദയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയാതെ പോകുന്നതാണ്. ദൈവത്തിനെതിരെ ഹൃദയം അടച്ചു കൂട്ടുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് അതിഭയങ്കരം തന്നെ. മഹാപീഠത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ ദൗർഭാഗ്യാവസ്ഥ എത്ര വലുതായിരിക്കും! അന്ന് രക്ഷിക്കപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോ അതല്ല പിന്മാറ്റാവസ്ഥ തുടരുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇപ്പോൾ തന്നെയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം. അതിന് തയ്യാറായില്ലെങ്കിൽ കുറിച്ചു കൊള്ളുക, മഹാപീഡനത്തിൻ്റെ അതിഭയങ്കരമായ ദിനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയില്ല. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തെ ദുഷിച്ച് മരിച്ച് നിങ്ങളുടെ നിത്യത നിത്യദണ്ഡനത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യും. നിങ്ങൾക്കത് ഭവിക്കാതിരിക്കുവാൻ എത്രയും വേഗം കർത്താവിൽ കൂടിയുള്ള വലിയ രക്ഷ സ്വന്തമാക്കുക. പാപത്തിൻ്റെ ഏത് ഭീകരമായ അവസ്ഥയിൽ തുടരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ആ അവസ്ഥയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരിക. പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. ജീവിതം അവിടുത്തേക്കായി സമർപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. മഹോദരകാലത്തിൽ കടന്നു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിനു മുമ്പ് നടക്കും. അതാ ആ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കൊണ്ണം നിങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.